answering these questions.
ഈ ലഭിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കൊടുക്കുവാനായിട്ട് തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമുക്ക് ചെലവിടാം.
The Bible can become either a tree of knowledge for you or a tree of life.
ഈ ദൈവവചനം ബൈബിൾ നമുക്ക് ഒന്നുകിൽ ഒരു ജീവന്റെ വൃക്ഷമായി തീരാം, അല്ലെങ്കിൽ ഒരു അറിവിന്റെ വൃക്ഷമായി തീരാം.
Like the two trees in Eden.
ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വൃക്ഷങ്ങൾ പോലെ.
We can read this book to see this is good, this is evil.
ഈ വേദപുസ്തകം വായിച്ചിട്ട് ഇത് നല്ലതാണ്, ഇത് തീയതാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയും.
And then our questions can be which is good, which is evil.
നമ്മുടെ ചോദ്യം നല്ലതേതാണ്, തീയതേതാണ് എന്നുള്ളത്.
That will lead us to death, just like Adam.
ഈ അറിവ് ആദാമിനെ മരണത്തിലേക്ക് നടത്തിയതുപോലെ നമ്മളെയും മരണത്തിലേക്ക് നടത്തിയോ.
But the same book
can
be a tree of life.
ഇത് നമുക്ക് ഒരു ജീവന്റെ വൃക്ഷമായി തീരുവാനുള്ള സാധ്യതയുണ്ട്.
Where through the scriptures we come in touch with God.
ഈ ദൈവവചനത്തിലൂടെ നാം ദൈവവുമായിട്ട് ഒരു നേരിട്ട ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ,
then we get life.
അപ്പോൾ നമുക്ക് അത് ജീവനായി തീരും.
So if you only just stick to the scripture, you may not get life.
നാം ഈ വചനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ നമുക്ക് ജീവൻ ലഭിക്കണമെന്നില്ല.
That's what happened to the Pharisees and scribes.
ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും സംഭവിച്ചതാണ്.
So it's very important to study the Bible.
അതുകൊണ്ട് ദൈവവചനം നന്നായി പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്.
It's called a mirror.
ഇതിനെ ഒരു കണ്ണാടി പോലെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്.
But in the Old Testament,
പഴയ നിയമത്തിൽ,
the mirror only showed you your sin.
ഈ കണ്ണാടി നിങ്ങളെ നിങ്ങളുടെ പാപത്തിന്റെ അവസ്ഥ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ.
In James 2 it's called a mirror.
യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തില് ഒരു കണ്ണാടി എന്നാണ് പറയുന്നത്.
So you see this law and it's like seeing a mirror, there are dark spots on my face.
നിങ്ങൾ ഈ ന്യായപ്രമാണം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കണ്ണാടിയെ മുമ്പിൽ ചെന്ന് നിങ്ങളുടെ മുഖത്ത് കറുത്ത പാടുകൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ണാടി പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നത് പോലെയാണ് ന്യായപ്രമാണം.
But in the New Testament,
എന്നാൽ പുതിയ നിയമത്തിൽ,
you know what we see?
നാം എന്താണ് കാണുന്നതെന്ന് അറിയാമോ?
It's we can say it's like a transparent glass through which we see Jesus.
എന്നാൽ ഈ പുതിയ നിയമം ഇത് ഈ വെളിച്ചം കടന്നുപോകുന്ന ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിൽ കൂടി നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയും.
Not a law.
അതൊരു നിയമമല്ല.
We see Jesus.
നാം കാണുന്നത് യേശുവിനെയാണ്.
And when we see Jesus,
നാം യേശുവിനെ കാണുമ്പോൾ,
we see our sin 10 times more than if we just study the Bible.
അതെ, നാം അപ്പോൾ യേശുവിന്റെ വെളിച്ചത്തിൽ നാം നമ്മുടെ പാപങ്ങൾ കാണുമ്പോൾ 10 ഇരട്ടി നമ്മുടെ പാപങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക്
കാണാൻ കഴിയും. You know, like when Isaiah saw the glory of God, he immediately saw his sin.
അവകാരിയാം ഏതിയാവ് ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ ആദ്യമായിട്ട് തനിക്ക് ബോധ്യം വന്നു തന്റെ പാപത്തെ കുറിച്ചാണ്.
If you only see your sin, you will get discouraged.
നിങ്ങളുടെ പാപങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകും.
But when we see Jesus,
എന്നാൽ നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ,
we see our sin much more.
നമ്മുടെ പാപമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ
കഴിയും. But like Isaiah was cleansed immediately, we are also cleansed.
ഏതിയാവ് അപ്പോൾ തന്നെ ശുദ്ധീകരണം പ്രാപിച്ചതുപോലെ നമുക്കും ശുദ്ധീകരണം പ്രാപിച്ചു.
And we are empowered to go and proclaim that message to others.
അപ്പോൾ തന്നെ നാം ശക്തിപ്പെട്ടിട്ട് ഈ സന്ദേശം മറ്റുള്ളവരോട് പോയി പറയുവാൻ തക്കവണ്ണം
ഇടയായി. I want to encourage all of you to study the Bible like that.
അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദൈവവചനം നന്നായി പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.
That's how I've studied the Bible for more than 50 years.
കഴിഞ്ഞ 80 വർഷമായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ദൈവവചനം
അഭ്യസിച്ചത്. I try to see Jesus.
ഞാൻ യേശുവിനെയാണ് ഇതിലൂടെ
കാണുന്നത്. Everywhere I see Jesus.
ഈ വചനത്തിലുടനീളം ഞാൻ യേശുവിനെയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്.
Not a law.
ഒരു നിയമമല്ല.
That's why I don't get condemned.
അതുകൊണ്ട് എനിക്ക് ഒരു സ്വയം കുറ്റം വിധിക്കുന്ന അനുഭവമില്ല.
I don't get discouraged.
ഞാൻ നിരാശപ്പെടുന്നില്ല.
Before the baptism in the Holy Spirit, I couldn't understand scripture like that.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നതുവരെ ഈ വിധത്തിൽ ഈ ദൈവവചനത്തെ കുറിച്ച് ഉള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചിരുന്നില്ല.
So here are the questions. What is real salvation?
ചില ചോദ്യം, യഥാർത്ഥ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്?
Salvation has got three tenses, like we study in grammar, past, present, future.
നാം ഗ്രാമർ പഠിക്കുമ്പോൾ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്ന് പറയുന്നത് പോലെ രക്ഷയ്ക്കും മൂന്ന് കാലങ്ങളുണ്ട്.
We are saved from the wrath of God.
ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ദൈവ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു.
That is Romans 5:9.
റോമാലേഖനം 5:9 വാക്യം.
Saved from the wrath of God.
ദൈവ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു.
And then
അതിനുശേഷം
we are being saved every day, Romans 5:10, by the life of Jesus.
എന്നാൽ ഓരോ ദിവസവും നാം നിരന്തരമായി യേശുവിന്റെ ജീവനിലൂടെ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
That is from the power of sin.
അത് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം യേശുവിന്റെ ജീവനിലൂടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
First is from the punishment for sin. We are already saved.
നാം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടത് അത് ഭൂതകാലം.
Some Christians have only got that salvation.
അനേക ക്രിസ്ത്യാനികൾക്കും ആ വിധത്തിലുള്ള ഒരു രക്ഷയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്.
But then it says about being saved by his life, not by his death, in Romans 5:10.
റോമലേഖനം 5:10 പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ യേശുവിന്റെ ജീവനാൽ നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
That is through the Holy Spirit.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്.
And we must be saved every day.
ആ വിധത്തിൽ നാം എല്ലാ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും.
More and more and more and more.
ഓരോ ദിവസവും അധികം അധികമായി.
2 Corinthians 4:16 says that.
2 കൊരിന്ത്യർ 4:16 പതിനാറാം വാക്യം.
That the inner man is renewed every day.
ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു.
And the third salvation,
മൂന്നാമത്തെ രക്ഷ,
is future.
അത് ഭാവിയിലാണ്.
Where it says in Romans in chapter 13,
റോമാലേഖനം 13ാം അധ്യായം,
verse 11,
അതിന്റെ 11ാം വാക്യം,
now our salvation has come very near.
ഇപ്പോൾ നമ്മുടെ രക്ഷ നമുക്ക് വളരെ അടുത്തിരിക്കുന്നു.
It's not yet come.
ഇതുവരെ വന്നിട്ടില്ല.
Which salvation is that?
അത് ഏത് രക്ഷയാണ്?
Salvation from the very presence of sin.
അതെ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയുള്ള ഒരു രക്ഷ.
So remember these three things.
ഈ മൂന്ന് കാര്യങ്ങളും നാം മനസ്സിലാക്കണം.
Penalty of sin.
പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്.
From the power of sin.
പാപത്തിന്റെ ശക്തിയിൽ നിന്ന്.
And the presence of sin.
പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്.
From the penalty of sin is in a moment.
പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് യേശുക്രിസ്തു മൂലം നാം കഴിഞ്ഞകാല പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു.
In a moment.
അത് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ രക്ഷ സാധ്യമായി.
The future salvation will also be in a moment when Christ comes.
നമ്മുടെ ഭാവിയിൽ നടക്കുവാനുള്ള നമ്മുടെ സമ്പൂർണമായ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള രക്ഷ യേശു വരുമ്പോൾ അതും പെട്ടെന്നാണ്.
But this salvation from the power of sin is continuous every day.
എന്നാൽ ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ആ രക്ഷ എല്ലാ ദിവസവും നിരന്തരമായി നാം അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
Some people know salvation from the penalty and they are waiting for salvation from the presence without experiencing salvation from the power of
sin. ചിലർക്ക് കഴിഞ്ഞ കാലത്തെ പാപത്തിൽ നിന്നുള്ള രക്ഷ അതും പിന്നെ യേശുക്രിസ്തു വരുമ്പോഴുള്ള രക്ഷ, അത് രണ്ടു കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോഴേ ഈ വർത്തമാന കാലത്ത് നാം രക്ഷിക്കപ്പെടേണ്ട കാര്യത്തെ കുറിച്ചൊരു ബോധ്യമില്ല.
So my question is not are you saved.
എന്റെ ചോദ്യം നിങ്ങളോട് ഇതാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണോ എന്നല്ല.
ആർ യു ബീങ് സേവ്ഡ്?
നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നയാളാണോ എന്നാണ്.
ഫ്രം ദ പവർ ഓഫ് സിൻ എവ്രി ഡേ.
അതെ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിങ്ങൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നയാളാണോ.
Why do so many people become cold after accepting Jesus Christ?
യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ശേഷം അനേകരും വിശ്വാസത്തിൽ തണുത്തു പോകുന്നത് എന്താണ്?
There could be many reasons.
അതിന് പല കാരണങ്ങളുണ്ടാകാം.
They don't seek to be filled with the Holy Spirit every day.
എല്ലാ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ അവർ അന്വേഷിക്കാത്തതുകൊണ്ടാണ്.
Many people who've had a Pentecostal experience once long ago, but they are not filled with the Spirit every day.
അനേക വിശ്വാസികൾക്കും ഒരു പെന്തക്കോസ്റ്റ് അനുഭവം കുറെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ അവര് ഈ പരിശുദ്ധാത്മാവിനാൽ ആ ഒരു ആത്മാവിനാൽ പുതുക്കം പ്രാപിക്കുന്ന അനുഭവം, അഭിഷേകത്തിന്റെ അനുഭവം ഇല്ല.
ഈവൻ എ വണ്ടർഫുൾ ബ്രദർ ലൈക് ടിമോത്തി,
തിമോത്തിയോസിനെ പോലെ മനോഹരനായ ഒരു വിശ്വാസിക്ക് പോലും,
പോൾ ടോൾഡ് ടിമോത്തി, യു മസ്റ്റ് കീപ് ഓൺ കിൻഡ്ലിംഗ് അഫ്രഷ് ദ ഫയർ വിച്ച് ഗോഡ് ഹാസ് പുട്ട് ഇൻസൈഡ് യു.
അല്ലെ, നിന്നിൽ ഉള്ള ആ അഗ്നിയെ നീ നിരന്തരമായി ജ്വലിപ്പിക്കണം എന്നാണ്, കൃപാവരത്തെ ജ്വലിപ്പിക്കണം എന്നാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്.
2 Timothy 1:6.
2 Timothy 1:6.
It's like a fire in a fireplace, you got to keep on fanning it to keep it going.
അതെ, ഒരു തീ കത്തിച്ചിട്ട് അത് ഒരു വിസറി കൊണ്ടോ വല്ലോ നമ്മൾ ഊതി കത്തി ജ്വലിപ്പിക്കുന്നത് പോലെയാണ്.
Otherwise it dies out.
അല്ലെങ്കിൽ അത് കെട്ടുപോകും.
Another reason why you become cold is you mix around with other cold believers.
രണ്ടാമത്തെ കാരണം നിങ്ങൾ തണുത്തു പോകാനുള്ള കാരണം നിങ്ങൾ മറ്റ് തണുത്തുറഞ്ഞു നിൽക്കുന്ന വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കുന്നതുകൊണ്ടാണ്.
They make you cold.
അവർ നിങ്ങളെ കൂടെ തണുപ്പിക്കും.
Another reason is where you go to some church They don't preach the fiery message of purity from sin.
പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിനെക്കുറിച്ചുള്ള അഗ്നി ജ്വലിക്കുന്ന സന്ദേശങ്ങളൊന്നും അവർ ആ സഭകളിൽ പ്രസംഗിക്കാറില്ല.
Then you'll be cold.
അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങൾ തണുത്തു പോകാൻ സാധ്യതയുണ്ട്.
I want to be a part of a church which is making the fire of holiness so hot.
അതെ, വിശുദ്ധിയുടെ ആ അഗ്നി വളരെ ചൂടായി തന്നെ കാണപ്പെടുന്ന ഒരു സഭയിൽ
people will either come in and be purified,
അങ്ങനെയുള്ള സഭകളിൽ ഒന്നിയിൽ ആൾക്കാർ അവിടെ വന്ന് ശുദ്ധീകരണം പ്രാപിക്കും,
or they'll get offended and go somewhere else,
അല്ലെങ്കിൽ അവർ മുറിപ്പെട്ടവരായിട്ട് മറ്റെവിടെയെങ്കിലേക്കും പോകും.
That's the type of church I want to be in.
ആ വിധത്തിലുള്ള ഒരു സഭയിലാണ് ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
Okay, another question is,
അടുത്ത ചോദ്യം,
if everything is planned by God in advance,
എല്ലാ കാര്യങ്ങളും ദൈവം മുൻ നിയമിക്കപ്പെട്ടതുപോലെയാണെങ്കിൽ,
then what is the use of praying?
അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്?
But that also God knows in advance whether you'll pray. That's why he decides whether the answer is going to come out.
അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടെ ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ദൈവത്തിന് അറിയാം.
So if you don't pray, you know you won't pray, so nothing happens.
And
if you're going to pray, he also knows you're going to pray, so something happens. See, I've discovered one thing. These are all clever questions.
ഇതൊക്കെ നമ്മൾ വളരെ സമർത്ഥമായ ചോദ്യങ്ങളാണ്.
And clever people usually don't pray.
സമർത്ഥരായ ആൾക്കാർ സാധാരണയായി പ്രാർത്ഥിക്കാറില്ല.
I work among so many villagers in Tamil Nadu who are very less educated.
വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ താണ നിലവാരത്തിലുള്ള അനേക ഗ്രാമീണ പാവപ്പെട്ട ഗ്രാമീണവാസികളുമായിട്ട് തമിഴ്നാടിന്റെ പ്രദേശങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്.
Many older sisters in our churches don't even know how to read or write.
എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരാണ് അവിടെയുള്ള മുതിർന്ന പല സഹോദരിമാർ.
Will you believe it that one of the elder brothers in one of our Tamil Nadu churches cannot read or write?
ഞങ്ങളുടെ തമിഴ്നാട്ടിലുള്ള സഭയിലുള്ള ഒരു സഭയുടെ മൂപ്പൻ അദ്ദേഹത്തിന് പോലും എഴുതാനും വായിക്കുവാനും
can't read a Bible.
അറിയില്ലാത്തവൻ, അദ്ദേഹത്തിന് വേദവസ്തു വായിക്കുവാൻ അറിയില്ല.
Poor carpenter who does not never learned how to whenever went to school.
ഒരു പാവപ്പെട്ട ആചാര്യയാണ്, അദ്ദേഹം ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല.
But he's such a fine elder brother.
എന്നാൽ അദ്ദേഹം വളരെ വളരെ നല്ല ദൈവഭക്തിയുള്ള ഒരു സഹോദരൻ.
You can't read the Bible. How do you do then?
നീ ചോദിക്കും, നിനക്ക് വേദപുസ്തകം വായിക്കാൻ പോലും കഴിയില്ല, പിന്നെ നീ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്?
He said some kind brother has downloaded the audio Tamil Bible into my cell phone.
പറഞ്ഞു, ഒരു സഹോദരന് എന്റെ ടെലഫോണിലേക്ക് ഈ ശബ്ദരേഖയുള്ള ഒരു തമിഴ് ബൈബിള് എന്റെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്.
I listened to it.
ഞാനത് കേൾക്കും.
And I tried to compare it with the Bible and tried to look at these words.
ഈ വാക്യം കേട്ടിട്ട് വേദവസ്തുവുമായിട്ട് ഞാൻ അത് താരതമ്യപ്പെടുത്തി അത് ഞാൻ പഠിക്കുവാൻ ശ്രമിച്ചു.
He still can't read.
ഇപ്പോഴും
എനിക്ക്
വായിക്കാൻ അറിയില്ല.
എഴുതി സഭയിൽ പ്രസംഗിക്കും.
അവര് വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ്. കാര്യം ഈ വിധത്തിലുള്ള
ചോദ്യങ്ങളൊന്നും ആർഗ്യുമെന്റ്സ്
യേശു എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് തർക്കങ്ങളൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കും.
I find generally speaking Malayali people are cleverer than Tamil people.
പൊതുവെ പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിലുള്ളവരെക്കാൾ സമർത്ഥം.
വെരി ഷ്രൂഡ്, ഓൾ ടൈപ്സ് ഓഫ് വെരി
നല്ല കൂർമ്മബുദ്ധിയുള്ളവരാണ്.
And that is their handicap.
അതുകൊണ്ടാണ് അവര് അംഗഭംഗമുള്ളവരെ പോലെയാ.
Jesus said the truths of scripture are hidden from the clever and the intelligent.
കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിരിക്കുന്നു.
It's revealed to babes.
അത് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു.
I read that and I read it. I said, Lord, what should I do? I'm one of those clever people. I don't know what to do.
ഞാൻ അത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആ സമർത്ഥനായ ആളിലൊരാളല്ല, എനിക്കറിയില്ല.
ആണ്
ആണ് ആ സമർത്ഥനൊരാളാണ്. എനിക്കറിയില്ല,
ഞാൻ ജനിച്ചത് അങ്ങനെയാ. എന്നാ ചെയ്യാനാണ്?
ഞാനും ഒരു നല്ല ബുദ്ധിയുള്ളവനായിട്ടാണ് ജനിച്ചത്. ഞാൻ എന്താ ചെയ്യുന്നത്?
The Lord said, you must make yourself like a babe.
അങ്ങനെയെങ്കിൽ നീ തിരിഞ്ഞൊരു ശിശുവിനെ പോലെ ആകണമെന്ന്
കർത്താവ്. In all the worldly things, use your intelligence.
ലോകത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ട ഇതിനെ ബുദ്ധി ഉപയോഗിക്കുക.
When you come to the Bible,
എന്നാൽ ദൈവവചനത്തിലേക്ക് നടന്നു വരുമ്പോൾ,
use your heart and spirit, not your head.
നിന്റെ ഹൃദയവും ആത്മാവും ഉപയോഗിക്കുക, നിന്റെ തലച്ചോറല്ല.
Come with humility.
എളിമയോടുകൂടി കടന്നു വരിക.
So I tried to study the Bible like that.
അങ്ങനെയാണ് വേദപുസ്തകം പഠിക്കുവാൻ ഞാൻ തുടങ്ങിയത്.
And God has shown me such amazing truths.
ഇത്ര മനോഹരങ്ങളായ സത്യങ്ങളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു.
I know God has shown it because it changed my life.
ഇത് ദൈവമാണ് വെളിപ്പെടുത്തി തന്നത് കാരണം എന്റെ ജീവിതത്തിൽ കൂടി അത് പ്രകടമാണ്.
It changed my family life.
അത് എന്റെ കുടുംബജീവിതത്തെ വ്യത്യാസപ്പെടുത്തി.
It changed my children.
എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി.
It changed so many families in our churches.
ഞങ്ങളുടെ സഭയിലുള്ള അനേക കുടുംബങ്ങളുടെ ജീവിതം അത് വ്യത്യാസപ്പെടുത്തി.
If you got some clever idea from scripture that did not change your life, then it is only a clever idea. It's not a great development.
വേദപുസ്തകത്തിലുള്ള എന്തെങ്കിലും സമർത്ഥമായ ചില ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അത് വ്യത്യാസപ്പെടുത്തുന്നില്ലെങ്കിൽ അത് വെറും സമർത്ഥമായ ചില ആശയങ്ങൾ മാത്രമായി തന്നെ ഇരിക്കും.
That is only clever ideas you can preach in a sermon.
ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പറ്റിയ നല്ല ഒരു ആശയമായി മാത്രം അതിരിക്കും.
I hear many clever sermons by people.
വളരെ ആ വിധത്തിലുള്ള നല്ല മെച്ചമായ ആശയങ്ങൾ പ്രസംഗിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്.
And I can sense this is just a clever idea.
വളരെ സമർത്ഥമായ ആശയങ്ങൾ മാത്രമാണ്.
The clever mind trying to analyze.
സമർത്ഥമായ ആ മനസ്സുള്ള ആൾക്കാര് അത് അങ്ങനെ പ്രകടിപ്പിക്കുന്നത്.
So Jesus prayed himself so much.
യേശു തന്നെ താൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ്.
And I have seen so many examples in my life that something happens when you pray.
അതെ. ദൈവവചന എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടി മറുപടി ലഭിച്ച അനേക സമയങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാൻ
കഴിയും.
ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ.
1977
ഞാൻ കാശ്മീരിലായിരുന്നു.
And one night in the middle of the night, 2 o'clock, I got up and I saw, I don't know if it was a vision or a dream.
ഞാനന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയില് ഒരു അർദ്ധരാത്രി സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ദർശനം കണ്ടു. അത് ദർശനമായിരുന്നു സ്വപ്നമായിരുന്നു എനിക്ക് വ്യക്തമായിട്ട്
അറിയില്ല.
പക്ഷേ അതെനിക്ക് വളരെ വ്യക്തമായിരുന്നു.
Those days Morarji Desai was Prime Minister of India.
അന്ന് മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി.
And I saw in my dream the face of the Home Minister.
അന്ന് എന്റെ അന്ന് 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 പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളിന്റെ മുഖം വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടു.
And then I saw the faces of so many Indian people.
പിന്നെ ഞാൻ ഇന്ത്യയിലുള്ള പല ആൾക്കാരുടെയും മുഖങ്ങൾ കണ്ടു അവിടെ.
And I heard a word saying the power to free these people is in the church.
സഭയിലുള്ള ഈ ആൾക്കാരെ
the power to free these people is in the church.
ഈ ആൾക്കാരെ വിടുവിക്കുന്നതിനുള്ള ശക്തി സഭയിലാണ് ആയിരിക്കുന്നത്.
So I don't know why I saw the face of this Home Minister.
ഈ ആഭ്യന്തരമന്ത്രിയുടെ മുഖം എന്താണ് കണ്ടതെന്ന് എനിക്കറിയില്ല.
സോ വെൻ ഐ ഡോണ്ട് നോ ഹൗ ടു പ്രേ,
എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല.
വെൻ ഐ ഡോണ്ട് നോ,
എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയാതെ ഇരിക്കുമ്പോൾ
ഐ പ്രേ ഇൻ ടങ്സ്.
ഞാൻ പലപ്പോഴും അന്യഭാഷയിൽ സംസാരിക്കാം.
സോ ഐ തോട്ട് ഓഫ് ദിസ് ഹോം മിനിസ്റ്റർ ആൻഡ് പ്രേഡ് ഇൻ ടങ്സ്.
ഞാൻ ഈ ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് ഓർത്തിട്ട് അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി.
ദെൻ ഐ നോ ഐ എം പ്രേയിങ് അക്കോർഡിംഗ് ടു ദി വിൽ ഓഫ് ഗോഡ്.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ദൈവഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്.
ഇറ്റ്സ് ഓൾ ഇൻ പ്രൈവറ്റ്.
ഇതെല്ലാം രഹസ്യത്തിൽ നടന്ന കാര്യങ്ങളാണ്.
And something happened within 2 days to him.
രണ്ട് ദിവസം കൊണ്ട് എന്തോ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ ജീവിതത്തിൽ.
I don't want to say that.
അത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Then 1 month later.
ഒരു മാസം കഴിഞ്ഞ്
he left that party.
അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് തന്റെ സ്ഥാനം ഒഴിഞ്ഞു.
2 months later he resigned.
അതാണ്ട് ആ മന്ത്രി സ്ഥാനത്തു നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു.
Then I knew something is happening when I'm praying in tongues.
അപ്പോൾ ഞാൻ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചതായി എനിക്ക് മനസ്സിലായി.
And there was a big division between the Prime Minister and the Home Minister.
ഈ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു വലിയ അകൽച്ചയുണ്ടായതായി ഞാൻ മനസ്സിലാക്കി.
Every now and then I read in the papers people are trying to bring them united for the sake of the party.
പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല രാഷ്ട്രീയ തലവന്മാരും രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നതായി ഞാൻ പ്രതിവാദിച്ചു.
Burden would come to me, I would pray.
എപ്പോഴും ഈ വിഷയത്തെ കുറിച്ചുള്ള ഭാരം എന്റെ ഹൃദയത്തിൽ
പ്രാർത്ഥിക്കും. I told others in our church also. I don't know what the reason for this, but this
എന്റെ സഭയിലുള്ള ആൾക്കാരോട് ഞാൻ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല.
And 6 months later.
ആറ് മാസം കഴിഞ്ഞപ്പോൾ
in parliament they tried to pass a bill.
പാർലമെന്റിൽ അവരൊരു ബില്ല് പാസാക്കുവാൻ ശ്രമിച്ചു.
I think it was December 77.
1977 ഡിസംബറിലാണെന്ന് തോന്നുന്നു.
To ban the conversion to Christianity all over India.
ഇന്ത്യയിൽ മുഴുവനും ക്രിസ്തു മതത്തിലേക്ക് ആൾക്കാരെ മാനസാന്തരപ്പെട്ട് ചേരുന്നത് നിർത്താൻ വേണ്ടിയുള്ള ഒരു ബില്ലായിരുന്നു.
But they could not pass it.
പക്ഷെ അവർക്ക് അത് ആ ബില്ല് പാസ്സാക്കുവാൻ
കഴിഞ്ഞില്ല.
പാർട്ടിക്കുള്ളിൽ തന്നെ ഇങ്ങനെയൊരു അകൽച്ച അവർ തമ്മിൽ വന്നതുകൊണ്ട് അവർക്ക് ആ ബില്ല് പാസ്സാക്കുവാൻ
കഴിഞ്ഞില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായി 8 മാസം മുമ്പ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ഹൃദയഭാരം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നത്.
ആൻഡ് സിൻസ് ദാറ്റ് ഡേ,
ആ ദിവസം മുതൽ,
ഇൻ ഓൾ ദീസ് 34 ഇയേഴ്സ്,
കഴിഞ്ഞ 34 വർഷമായിട്ട്
they have never been able to pass that bill in the Indian Parliament.
Indian Parliament ഇതുവരെയും ഈ മതപരിവർത്തനത്തിന് എതിരായിട്ട് ഒരു ബില്ല് പാസാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.
That would have caused tremendous problem to Christians.
ക്രിസ്ത്യാനികൾക്ക് അതൊരു വലിയ പ്രശ്നമായി തീരാമായിരുന്നു.
They have passed it in 1 or 2 states like Madhya Pradesh and all.
Madhya Pradesh ഉള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ അവർ അത് ആ ബില്ല് പാസാക്കി.
I could never pass it for the whole of India.
ഇന്ത്യ മുഴുവനായിട്ട് അത് പാസാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
But if the party was united at that time, they would have passed it.
അന്ന് ആ പാർട്ടി ഒരുമിച്ച് ഐക്യത്തോടെ നിന്നിരുന്നെങ്കിൽ അന്ന് അവർ അത് പാസാക്കുമായിരുന്നു.
Supposing I had not prayed.
ഒരുപക്ഷേ ഞാൻ അത് പ്രാർത്ഥിച്ചിരുന്നില്ലെങ്കിൽ,
I think it might have been different.
സാഹചര്യം തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു.
We had, I'll give you one more example.
ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം.
It was 1980. There was a big strike in Bangalore.
ബാംഗ്ലൂരിൽ 1980 ലാണെന്ന് തോന്നുന്നു ഒരു വലിയ സമരമുണ്ടായി.
All the quasi government factories went on strike.
എല്ലാ ഗവൺമെന്റ് ഫാക്ടറികളും സമരത്തിൽ.
Every one of them.
എല്ലാവരും.
All stopped working.
അവിടെ എല്ലാവരും അവരുടെ ജോലി നിർത്തി.
Went on for weeks, I think more than 1 month.
അനേകം ആഴ്ചകൾ, മാസത്തോ ഒരു മാസത്തിലധികമായിട്ട് അവരെല്ലാ പണിമുടക്കായിരുന്നു.
So many thousands of people without work, they had to send their families home.
ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി ഇല്ലാതായി, അവരുടെ കുടുംബങ്ങളെ ഒക്കെ അവരെ നാട്ടിൽ വിട്ടു.
And then one day there was a big riot, police firing, 1 or 2 people were killed.
ഒന്ന് രണ്ട് ദിവസം പോലീസുകാരെ ആൾക്കാരെ വെടിവെക്കുകയും വലിയ കൂട്ടമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി.
ബാംഗ്ലൂർ വാസ് ലൈക്ക് dynamite which is going to explode.
പൊട്ടി തെറിക്കുവാൻ പോകുന്ന ഒരു ഡൈനാമിക് പോലെ ആയി ബാംഗ്ലൂരിന്റെ അവസ്ഥ.
I said we want to have 3 days of prayer.
ഞാൻ പറഞ്ഞു നമുക്ക് 3 ദിവസം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു.
We were a small church those days.
നമ്മൾ അന്ന് ചെറിയൊരു ചർച്ചാണ് സഭയാണ്.
And we prayed and at the end of 3 days we say we believe Lord you answered our prayer.
ഞങ്ങൾ 3 ദിവസം അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞു കർത്താവേ നീ തീർച്ചയായും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
We said we have got 2 advantages other churches may not have.
നമുക്ക് രണ്ട് പ്രത്യേക പദവികളുണ്ട്, മറ്റു സഭകൾക്ക് ഇല്ലാത്ത പദവികളുണ്ട്.
One, we are all pursuing holiness desperately.
ഒന്ന്, ഞങ്ങൾ എല്ലാവരും വിശുദ്ധിയെ പിന്തുടരുന്നവരാണ്.
We are keeping our conscience clear, which many churches don't emphasize.
നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധമായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്, മറ്റു പല സഭക്കാരും അത് ചെയ്യുന്നില്ല.
So God will hear our prayer.
അതുകൊണ്ട് ദൈവം തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും.
God, the Bible says if there's sin in your heart, God won't hear.
ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പാപം ഇരിക്കുന്നതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് നാം വേദന.
I said, Lord, we are one church in Bangalore that's really seeking to be free from sin.
കർത്താവേ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സഭയാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ദൈവത്തെ.
Secondly, we are few but we are totally united.
കർത്താവേ, ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ, എങ്കിലും ഞങ്ങൾ എല്ലാവരും ഐക്യതയോടെയാണ്.
We don't have any strife or quarrel or anything in our midst.
ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു അകൽച്ചയില്ല.
Wherever there's unity, God answers.
എവിടെയൊക്കെ ഐക്യതയുണ്ടോ അവിടെയെല്ലാം ദൈവം
പ്രവർത്തിക്കും. I said, Lord, we got purity and unity which most churches don't.
കർത്താവേ, ഞങ്ങൾക്ക് വിശുദ്ധിയും ഐക്യതയും ഉണ്ട്, മറ്റു പല സഭകളിലും അതില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന
കേൾക്കും. You will answer it.
അതുകൊണ്ട് ദൈവമേ, ഇനി തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞു.
And then a few days later, the strike was over.
രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സമരം കഴിഞ്ഞു.
One of our brothers went to work.
ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരൻ ജോലിക്കായിട്ട് കടന്നുപോയി.
And the watchman was telling.
ആ വാച്ച്മാൻ അവിടെയുള്ള ആ കാവൽക്കാരൻ പറഞ്ഞു.
We were in such tension.
ഞങ്ങൾ ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു.
Then on this particular date, I think February 12th or something like that.
February 12th തോന്നുന്നു ആ പ്രത്യേക ദിവസം.
Suddenly everything lifted.
എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു.
We knew that was the day we had finished praying.
അന്നാണ് നമ്മുടെ പ്രാർത്ഥന അവസാനിച്ച ദിവസമായിരുന്നു.
So we know something happens when we pray.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം.
Learn to pray.
അതുകൊണ്ട്
I can tell you so many stories like that.
അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് കഴിയും.
So if we analyze too much, we'll never pray, we'll never experience.
ഇതിനെ കൂടുതൽ വിശകലനം ചെയ്താൽ ഒരിക്കലും ശരിയായി പ്രാർത്ഥിക്കുവാൻ കഴിയില്ല.
If a family is under a curse, will the family members be freed once they come to the Lordship of Christ?
ഒരു കുടുംബം ശാപത്തിൻ കീഴാണെങ്കിൽ അവരെ കർത്താവിലേക്ക് അടുത്തു വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരെ ആ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമോ?
First of all, the whole race of Adam is under a curse.
ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ആദാമിന് സന്തതിയായി പിറന്ന എല്ലാ മനുഷ്യരും ശാപത്തിന് കീഴാണ്.
Not just one family.
ഒരു കുടുംബം മാത്രമല്ല, എല്ലാവരും.
Every family.
എല്ലാ കുടുംബവും.
But Galatians 3:13 says Christ has become a curse for us.
അതെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം നാം വായിക്കുന്നത്, അതിന്റെ 13-ാം വാക്യം നാം വായിക്കുന്നത്,
Christ became a curse for us.
യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ്.
Now there's no curse on us.
അതുകൊണ്ട് ഇനി മേലാൽ നമ്മുടെ ഒരു ശാപവും ഇല്ല.
Next verse, in Christ we get a blessing.
അതുകൊണ്ട് ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ.
സോ വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് ഇൻ ആദം.
ഒരിക്കൽ ഞാൻ ആദാമിലായിരുന്നു.
വൺ ഡേ ദ ഹോളി സ്പിരിറ്റ് കട്ട് മീ ഓഫ് ഫ്രം ദാറ്റ് ട്രീ.
ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നെ ആ പഴയ മരത്തിൽ നിന്ന് മുറിച്ചെടുത്തു.
ആൻഡ് ഗ്രാഫ്റ്റഡ് മീ ഇൻടു അനദർ ട്രീ കോൾഡ് ക്രൈസ്റ്റ്.
ക്രിസ്തു എന്ന മറ്റൊരു പുതിയ മരത്തിലേക്ക് അവൻ എന്നെ ഒട്ടിച്ചു ചേർത്തു.
നോ, ഐ ഡോണ്ട് ഹാവ് എനി ancestry with the curse.
അതുകൊണ്ട് എനിക്ക് ആ പഴയ മരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
All my ancestors, whatever they are, they doesn't affect me.
എന്റെ പൂർവ്വികന്മാർ എന്തു തന്നെയായിരുന്ന എന്തു തന്നെ ചെയ്താലും അതുമായിട്ട് ഒരു ബന്ധവുമില്ല.
I've been cut off.
ഞാൻ പഴയ മരത്തിൽ നിന്ന് എന്നെ മുറിച്ചെടുത്ത് പുതിയ മരത്തിൽ എന്നെ ചേർത്തു.
In Christ my entire ancestry is only blessing.
എന്റെ ക്രിസ്തുവിലുള്ള എന്റെ അവകാശം അനുഗ്രഹം മാത്രമാണ്.
Then people say,
അപ്പോൾ ആൾക്കാർ
പറയും, why is it some believers experience a curse?
എന്തുകൊണ്ടാണ് ചില വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ശാപം കടന്നു
വരുന്നത്? അതിന്റെ
പ്രശ്നം അവരെ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവരല്ല.
എല്ലാവരോടും
പറഞ്ഞാണ് യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞു.
അവരവരുടെ
പാപത്തെ കുറിച്ച് ശരിക്കും അനുഭവിച്ചിട്ടില്ല.
Do you know that in 99% of churches they do not preach repentance?
നിങ്ങൾക്കറിയാമോ, ഇവിടെ 99% സഭകളും യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഇന്ന്
പ്രസംഗിക്കുന്നേയില്ല. അവര്
യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാന്ന് പറയും, പരിശുദ്ധാത്മാവിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു പറയും, അതോടുകൂടി രക്ഷ പൂർത്തിയായി.
They fight at home, the songs don't change in their lives.
അവര് വീട്ടില് വഴക്കുണ്ടാക്കുന്നു, അവരുടെ ജീവിത സ്വഭാവത്തിൽ ഒരു വ്യത്യാസവുമില്ല.
What is that? That's not salvation.
അതല്ല രക്ഷ.
Most believers I've met, I don't even know whether they are saved. They call themselves believers.
ഞാൻ കണ്ടുമുട്ടിയ പല വിശ്വാസികളും അവരെ വിശ്വാസികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്തെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണോ?
A lot of people who speak in tongues, first of all, they are not baptized in the Holy Spirit. They are not even saved, most of them.
അന്യഭാഷയിൽ സംസാരിക്കുന്ന പലരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിച്ചവരല്ല.
You know, unclean spirit makes people unclean.
ഈ അശുദ്ധിയുടെ ആത്മാവ് മനുഷ്യരെ അശുദ്ധരാക്കും.
Evil spirit makes people evil.
അശുദ്ധാത്മാവ് മനുഷ്യരെ അശുദ്ധരാക്കും.
ഹോളി സ്പിരിറ്റ് ഷുഡ് മേക്ക് പീപ്പിൾ വാട്ട്?
പരിശുദ്ധാത്മാവാണ് മനുഷ്യരെ വിശുദ്ധരാക്കി.
ബട്ട് വൈ ഇസ് ഇറ്റ് നോട്ട് മേക്കിംഗ് പീപ്പിൾ ഹോളി ഹു സേ ദേ ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്?
പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതം എന്താണ്
വിശുദ്ധമാകുന്നത്? That is some other spirit.
അത് മറ്റെന്തോ ആത്മാവ്.
The devil has deceived them.
പിശാച് അവരെ വഞ്ചിച്ചിരിക്കുന്നു.
That is why there's a curse.
അതുകൊണ്ടാണ് അവർ ശാപത്തിന് കീഴായിരിക്കുന്നത്.
No witchcraft, nothing can touch a child of God.
ഒരു മന്ത്രവാദവും ഒരു കൂടോത്രവും ഒരു ദൈവപൈതൽ ഫലിക്കില്ല.
Put a curse on a child of God.
ഒരു ശാപവും ഒരു ദൈവപൈതൽ ഫലിക്കില്ല.
Once next door to us there was a man from another religion living there.
ബാംഗ്ലൂരിലെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് മറ്റു മതത്തിലുള്ള ഒരാളാണ് താമസിക്കുന്നത്.
An old man there was sick.
അവിടെ ഒരു പ്രായമുള്ള ഒരാൾ രോഗിയായിരുന്നു.
So they called a witch doctor to do some mantram there.
അവരൊരു മന്ത്രവാദിയെ വിളിച്ചു ഒരു മന്ത്രം ചെയ്യുവാൻ.
And they had some belief that they can transfer this sickness over the compound into the next house.
അവര് പറഞ്ഞു, ഈ മന്ത്രവാദി വന്നാല് ഈ രോഗം ആ കോമ്പൗണ്ടിന്റെ അടുത്ത കോമ്പൗണ്ടിലേക്ക് ട്രാൻസ്ഫർ
ചെയ്യാനും. അവരെ
മൺകലത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ സാധനങ്ങൾ കൂടോത്രം ഒക്കെ ചെയ്തിട്ട് അത് മറ്റേ കോമ്പൗണ്ടിലേക്ക് എടുത്ത്.
And they threw it one day.
അത് ഒരു ദിവസം അവർ ഞങ്ങളുടെ കോമ്പൗണ്ടിലോട്ട് എടുത്തറിഞ്ഞു.
ആരോ
പറഞ്ഞു അത് തുടരുത്, അത് നമുക്ക്
ദോഷമായി ചെയ്യാം.
ഞാൻ അവരുടെ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു.
And I called my children, who were all small.
എന്റെ കുഞ്ഞുങ്ങളെല്ലാം അന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു.
Good opportunity to teach them.
അവരെ പഠിപ്പിക്കാൻ നല്ലൊരു അവസരമായിരുന്നു എനിക്ക്.
No witchcraft can touch a child of God.
ഒരു കൂടോത്രവും ഒരു മന്ത്രവാദവും ഒരു ദൈവപൈതലിനെ സ്പർശിക്കും.
I said, just like there are real preachers who are in touch with God and fake preachers who are not in touch with God.
ഇത് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധമുള്ള പ്രാസംഗികരും ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ദുരുപദേശക്കന്മാരെയും പോലെയാണ്.
Same way there are real witch doctors who are in touch with Satan.
അതുപോലെ ഈ യഥാർത്ഥ പിശാചുമായി യഥാർത്ഥ ബന്ധമുള്ള ശരിയായ മന്ത്രവാദികളുണ്ട്.
And there are fake witch doctors who just fool people to take money from them. Now this guy who is stirring the pot here, how do you know whether he is real or fake? Very easy to find out. If he was in touch with the devil, the devil would have told him, don't throw it into this compound, try the other compound. Because this side nothing will happen. So he threw it into our compound, means he's a fake. He's just fooling those people. Anyway, I got a chance to speak to that old man about the gospel before he died. We must have put faith into the hearts of our children. If man has a free will, how do we explain Romans 9:15-20? 15-20. See, when we read scripture, we must never take a passage by itself. We must read the whole section. You won't understand it. Take the whole section. In Romans 1-8, he's talking about salvation. And it is a choice
whether
to accept Christ as our Lord or not. And then in Romans 9:10-11, he's talking about Israel and the church. He's all those three chapters. And then he comes back to the body of Christ and all in chapter 12 onwards. So he's talking about God's sovereign choice of Israel. That was not for going to heaven. It was for a ministry. It speaks in Romans 9:17 about God raising up Pharaoh. Or he used Moses. It was not to go to heaven or hell. It was for some ministry on the earth. In the entire Old Testament, you never read about anybody going to heaven or hell. Or anybody being chosen to go to heaven or hell. All chosen for an earthly ministry. Verse 15, somebody who submits like Moses, God uses him.
Like Moses.
And somebody who opposes God, like Pharaoh, God will use him also. How did he use Pharaoh? By publicly showing, humiliating him, and still defeating him with all the plagues and the death and all that. So, that is talking about a ministry. Earthly ministry.
And so,
in that ministry in the church also, I cannot choose with my free will. I can't say, I want to be an apostle. I want to be a healer.
No.
God's sovereign choice. Any amount of free will, you cannot be what you want. But forgiveness of sins, holiness, growth in grace, that's not ministry, that's life. There we have complete freedom of will. Okay, another question is the genealogy of Christ in Matthew 1 and Luke 3.
മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും വായിക്കുന്നത്.
Very simple. One is of Joseph and the other is of Mary.
ഒന്ന് ജോസഫിന്റെ വംശാവലിയും ഒന്ന് മറിയയുടെ വംശാവലിയും.
Because in the Jewish tradition they never mentioned a woman's name, so they mention her husband's name, Joseph, in Luke 3.
അതെ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് സാധാരണയായി സ്ത്രീകളുടെ പേര് ഒരു വംശാവലിയിൽ പറയാറില്ല. അതുകൊണ്ടാണ് അവിടെ ജോസഫിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്.
What shall I do if my parents are partial to some others more than don't like me, they like the other brothers?
എന്റെ മാതാപിതാക്കളെ മുഖപക്ഷം കാണിക്കുന്നവരാണ് എന്റെ സഹോദരങ്ങളോട് എന്നെക്കാട്ടിൽ കൂടുതൽ അവര് അടുപ്പവും സ്നേഹവും കാണിക്കുന്നെങ്കിൽ ഞാൻ
That is because your parents are not converted.
ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കള് വീണ്ടും ജനിക്കപ്പെടാത്തത് കൊണ്ടായിരിക്കാം.
What should you do to unconverted people?
മനസാന്തരപ്പെടാത്തവരോട് നാം എന്താണ് ചെയ്യേണ്ടത്?
Love them.
അവരെ സ്നേഹിക്കുക.
Forgive them.
അവരോട് ക്ഷമിക്കുക.
God has given you light.
ദൈവം നിങ്ങൾക്ക് വെളിച്ചം തന്നിട്ടുണ്ട്.
When you become a father, don't be partial to your children.
നീ ഒരു പിതാവാകുമ്പോൾ ഒരിക്കലും നിന്റെ കുഞ്ഞുങ്ങളോട് ആ വിധത്തിൽ ഒരു മുഖപക്ഷം.
The world, not only your parents, the world is full of people who do wrong things.
അതെ, നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമല്ല ലോകത്തിൽ കൂടുതൽ ആൾക്കാർ, മുഴുവൻ ആൾക്കാരും ഈ വിധത്തിൽ മുഖപക്ഷം കാണിക്കുന്നവരാണ്.
So we must love them.
നമുക്ക് അതുകൊണ്ട് അവരെ സ്നേഹിക്കാം.
Okay, another question is,
മറ്റൊരു ചോദ്യം,
what about the rapture? Is that according to scripture? Being taken up when Christ comes.
ഉത്ഭാവനം. അതിനെക്കുറിച്ച് എന്താണ്
പറയുവാനുള്ളത്? 1 Thessalonians 4 is very clear, when Christ comes we'll be taken up.
അതെ, 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൽ അത് വളരെ വ്യക്തമാണ്. കർത്താവ് വരുമ്പോൾ കർത്താവിന് വേണ്ടി കാത്തുനിൽക്കുന്നവരെ എടുത്തുകൊള്ളപ്പെടും.
But in 2 Thessalonians chapter 2,
എന്നാൽ 2 തെസ്സലോനിക്കർ 2 അധ്യായം
verse 1,
അതിന്റെ 1 വാക്യം,
it says concerning the coming of Christ and our being taken up to meet him.
ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവും നാം കർത്താവിനോട് ഒരുമിച്ച് വേഗം എടുത്തുകൊള്ളപ്പെടുന്നതിനെയും കുറിച്ചാണ് പറയുന്നത്.
Verse 3,
മൂന്നാം വാക്യം,
don't let anyone deceive you.
ആരും നിങ്ങളെ ചതിക്കരുത്.
Listen to this, that day will not come until first the Antichrist is revealed.
അതെ,
the man of lawlessness, son of destruction.
ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം.
Then only that day will come. It's so clear here.
അതു കഴിഞ്ഞ് മാത്രമേ ഈ സഭ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു.
And he said, don't let anybody deceive you.
അതുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുതെന്നാണ്, ഏത് വിധേനയും ആരും നിങ്ങളെ ചതിക്കരുത്.
95% of Christians believe that we'll be taken up before that day comes.
എന്നാൽ ഇതിനു മുമ്പായിട്ട് സഭ എടുത്തുകൊള്ളപ്പെടുമെന്നാണ് 95% വിശ്വാസികളും വിശ്വസിക്കുന്നത്.
According to this verse, they are deceived.
ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്.
He said, don't you remember verse 5? I told you this even when I was with you.
ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇത് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ?
So it's very clear that the church will go through a period of tribulation and then Christ will come.
Sabha nirchayam ee peedhanathil koodi kalandu pogum adhe shesham maatrame eduthukollapadathu.
Matthew 24,
Mathayude sujeevitha naravadhyayam,
Jesus said this.
Yesu ingane paranju.
Matthew 24,
Mathayude sujeevitha naravadhyayam,
if somebody tells you verse 28,
and 28th vakyam,
he is here or he has come there or he is there, don't believe them.
Ida അവിടെയെന്നോ ഇതാ ഇവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്.
Don't believe that he has come here or he has come there secretly.
ക്രിസ്തു ഇതാ അവിടെയെന്നോ അവിടെ ഇവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്.
How will he come?
അവൻ എങ്ങനെയാണ് വരുന്നത്?
Not secretly.
Verse 27,
like the lightning from the east to the west that everybody sees, that is how I'll come.
നിങ്ങൾ കിഴക്കു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും.
And when will that be?
അതെപ്പോഴായിരിക്കും?
Verse 29, immediately after the tribulation.
ആ കാലത്തിന്റെ കഷ്ടം കഴിഞ്ഞ ഉടനെ.
Then verse 29:30, the son of man will come.
അപ്പോൾ മനുഷ്യപുത്രൻ.
Then the angel will sound the last trumpet, verse 31.
അതിന്റെ 31-ാം വാക്യം, അപ്പോൾ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടു കൂടെ.
And then he will gather his elect from the every part of the earth.
അപ്പോൾ അവർ അവന്റെ ദൂതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും.
When is that?
അതെപ്പോഴാണ്?
29, after the tribulation.
അത് ഈ പീഡനകാലം കഴിഞ്ഞതിനു ശേഷമാണ്.
But since people don't study the Bible properly, they believe all types of things.
ഈ വേദപുസ്തകം വേണ്ടതുപോലെ പഠിക്കാത്തതുകൊണ്ടാണ് പലരും അങ്ങനെ വിശ്വസിക്കുന്നത്.
When I did not know the Bible, I also believed like that.
വേദപുസ്തകം പൂർണ്ണമായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു.
Because I was for about 2 years after I was born again, I believed that.
ഞാൻ വീണ്ടും ജനിച്ച് 2 വർഷം
കഴിഞ്ഞ് after baptism, after 2 years I believed it.
സ്നാനപ്പെട്ടതിന് ശേഷം രണ്ടു വർഷത്തോളം ഞാൻ അങ്ങനെയാണ്.
Then I studied the Bible, I found it was wrong.
പിന്നെ ഞാൻ വേദോത്സവം നന്നായി പഠിച്ചപ്പോഴാണ് അത് തെറ്റായ ധാരണയാണ് എനിക്ക് മനസ്സിലായത്.
So for the last 48 years I have not believed that. I believe we go to Okay, another thing is what I said about Proverbs
10:22.
The blessing of the Lord makes rich, there is no sorrow.
യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അതുവാനോട് കഷ്ടങ്ങളെ കൂട്ടുന്നില്ല.
അനേകരും
ധനവാന്മാരാകുമ്പോൾ കഷ്ടത അനുഭവിക്കുന്നു.
അത് ശരിയാണ്. Because they don't put God's kingdom first.
കാരണം അവര് ദൈവത്തിന്റെ രാജ്യത്തിന് ആ പ്രാധാന്യം കൊടുക്കുന്നില്ല.
That I mentioned in 1 Timothy 6. All types of sorrows fall upon them.
അതെ, അവരെ എല്ലാവിധ സംഹാര നാശത്തിലും മുങ്ങിപ്പോകുവാൻ ഇടവരുന്നു എന്ന് 1 Timothy 6 നാം വായിച്ചു.
The other thing is how we define the word rich.
ഈ ധനവാൻ എന്നുള്ളതിനെ നാം എങ്ങനെയാണ് നിർവചിക്കുന്നത്?
We think huge bank account, lot of money.
ഒരു വലിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക, ഒത്തിരി പണം ഉണ്ടാവുക.
Who is the richest person in the universe?
ഈ ലോകത്തിലെ ഏറ്റവും ധനവാനായ വ്യക്തി ആരാണ്?
God.
ദൈവം.
How much does he have in his bank account?
ദൈവത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെയാണുള്ളത്? എത്രയാണുള്ളത്?
Has he got a passbook, checkbook or nothing?
ദൈവത്തിന് വല്ല ചെക്ക്ബുക്കോ പാസ്ബുക്കോ വല്ലതും ഉണ്ടോ?
He has no need.
കർത്താവിന് ഒരു ആവശ്യവുമില്ല.
That is the person mark of a rich man.
ഒരു ധനവാന്റെ ലക്ഷണം അതാണ്, തനിക്ക് ഒന്നിനും മുട്ടില്ല, ഒരാവശ്യവുമില്ല.
All his needs taken care of.
അവന്റെ ആവശ്യങ്ങളെല്ലാം അത് വേണ്ട പോലെ നിറവേറ്റപ്പെടുന്നു.
The man who seeks God's kingdom first in his righteousness is the richest person according to that definition.
അതെ, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ആള് അവരാണ് യഥാർത്ഥത്തിൽ ധനവാന്മാർ.
Do you think that people who have a lot of money have no need?
കൂടുതൽ ധനമുള്ള പണമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യങ്ങളൊന്നുമില്ല.
ഹാപ്പിനെസ്
അവർക്ക് സന്തോഷത്തിന്റെ വലിയ ആവശ്യമുണ്ട്.
Some of the most miserable people I have met are the rich people.
ഞാൻ കണ്ടിട്ടുള്ള വളരെ നൈരാശ്യത്തിൽ കഴിയുന്ന കൂടുതൽ ആൾക്കാരും ധനവാന്മാരാണ്.
The most anxious people I have met are all the people with a lot of money.
ഏറ്റവും ഉത്കണ്ഠരായിരിക്കുന്നവര് കൂടുതലും ധനവാന്മാരാണ്.
And some of the most selfish, miserly people I have met are rich people.
അതുപോലെ ഏറ്റവും കൂടുതൽ ലുബ്ധരും ആയിരിക്കുന്ന ആൾക്കാരെ ഈ പണമുള്ളവരാണ്.
The greatest misers among Christians are the rich Christians.
ക്രിസ്ത്യാനികളിൽ ഏറ്റവും ലുബ്ധരായിരിക്കുന്നവര് സമ്പന്നരായ ക്രിസ്ത്യാനികളാണ്.
I have seen it many, many places.
പലയിടങ്ങളിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്.
And I've seen simple, poor people whose hearts are so generous.
എന്നാൽ വളരെ സാധുക്കളായ വിശ്വാസികളുടെ ഹൃദയം എത്ര വിശാലമാണ്.
If you have no need in your life, you're a rich person.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ
സമ്പന്നൻ. According to your need, God meets you.
കാര്യം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടത് തരും.
When I left my job in the Navy,
എന്റെ നേവിയിലുള്ള എന്റെ ജോലി ഞാൻ വിട്ടപ്പോൾ,
I decided to give all my savings to God's work.
ഞാൻ തീരുമാനമെടുത്തത് ഞാൻ എന്റെ സമ്പാദ്യം മുഴുവനും ദൈവവേലയ്ക്ക് വേണ്ടി
കൊടുക്കും. I left minimum balance in my bank account and I gave away everything.
വളരെ ഒരു തുച്ഛമായ ബാലൻസ് മാത്രം എന്റെ ബാങ്കിൽ ഇട്ടിട്ട് ബാക്കി മുഴുവനും ഞാൻ ദൈവവേലയ്ക്ക്.
Because God called me to do it. I don't tell everybody to do it.
നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവം എന്നെ അങ്ങനെയാണ് വിളിച്ചത്, ഞാൻ അതുകൊണ്ട് ചെയ്തു.
And then I got married.
അതിനുശേഷമാണ് ഞാൻ വിവാഹിതനായത്.
And I used to get so little money. Some people would give me some gifts.
അന്ന് വിവാഹം കഴിഞ്ഞിട്ട് ആരൊക്കെയോ എനിക്ക് തന്ന കുറെ സമ്മാനങ്ങൾ, വളരെ കുറച്ച് പണം മാത്രമേ
ഉണ്ടായിരുന്നു.
എനിക്ക് ഏകദേശം 150 രൂപയാണ് ഒരു
മാസം. ഒരു
വീട് വാടകയ്ക്ക് എടുക്കാൻ പോലും അത് മതിയാകുമായിരുന്നില്ല.
I was serving the Lord.
ഞാൻ ദൈവത്തിന്റെ വേലയിലാണ്.
I decided I will not just go here and there to make money with my gift.
എനിക്ക് ദൈവം തന്ന വിവാഹം കൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ എവിടെയും പോയി പണം ഉണ്ടാക്കിയില്ല എന്ന് തീരുമാനമെടുത്തു.
But by God's grace, I had a wife who knew how to live simply.
ദൈവത്തിന്റെ കൃപയാൽ എളിയ രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നല്ല ബോധ്യമുള്ള ഒരു ഭാര്യയാണ് കർത്താവ് എനിക്ക് തന്നത്.
All these 43 years, she never once asked me to buy her a saree.
ഈ കഴിഞ്ഞ 43 വർഷത്തെ ഇതുവരെ എനിക്കൊരു സാരിയെങ്കിലും വാങ്ങിച്ചു തരണമെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടില്ല.
I wish you all get wives like that.
ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഭാര്യമാരുണ്ടാകണമെന്ന്.
So life was a little easier.
അങ്ങനെ ജീവിതം വളരെ എളുപ്പമായിരുന്നു.
But it was a struggle.
എന്നാൽ അതൊരു ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു.
Never got into debt.
ഞാൻ ഞങ്ങൾ ഒരിക്കലും ഒരു കടബാധ്യതയിൽ അകപ്പെട്ടിട്ടില്ല.
I couldn't buy a new shirt.
എനിക്ക് ഒരു ഷർട്ട് വാങ്ങിക്കാൻ കഴിയുമായിരുന്നില്ല.
So we used the same shirt till patched it, stitched it till it was unusable.
തീരെ തയ്ച്ച് അത് തീരെ ഉപയോഗശൂന്യം ആവുന്നതിനു വരെയും ഒരേ ഷർട്ട് ഞാൻ ഉപയോഗിച്ചു.
And God took care of us.
എന്നാൽ ദൈവം ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ
testing us.
കർത്താവ് ഞങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു.
When you need money, will you go somewhere and sell your gift for money?
അതെ, നിനക്ക് പണം ആവശ്യമായിട്ട് വരുമ്പോൾ ഞാൻ നിനക്ക് തന്ന ആ കൃപാവരം വിറ്റ് നീ പണം ഉണ്ടാക്കുമോ എന്ന് നോക്കാൻ.
Once he had tested me for 3 years.
ഒരിക്കൽ 3 വർഷത്തോളം ദൈവമേ നന്നായി പരീക്ഷിച്ചു.
Then he began to meet my needs.
എന്നിട്ടാണ് എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയത്.
All those years we never starved.
ആ 3 വർഷവും ഞങ്ങൾ ഒരിക്കലും പട്ടിണി കിടന്നില്ല.
We could not buy new clothes for our children or anything.
എന്റെ കുഞ്ഞുങ്ങൾക്ക് പുതിയ വസ്ത്രം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല.
Use all old clothes, second hand from somebody.
മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് തന്ന വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു.
It's okay.
കുഴപ്പമില്ല.
Our hearts were pure. That is the main.
ഞങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധമായിരുന്നു.
It was a period of testing.
അത് ഒരു പരിശോധനയുടെ സമയമായിരുന്നു.
But we were rich.
എന്നാൽ ഞങ്ങൾ അന്നും സമ്പന്നരായിരുന്നു.
Because we had all that we needed.
എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിരുന്നു.
And as our need increased, God slowly increased our income also.
ഞങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചതനുസരിച്ച് ദൈവം ഞങ്ങളുടെ വരുമാനവും വർദ്ധിപ്പിച്ചു.
I began to do a little business and God prospered that, but never more than what I need.
ഞാൻ ഒരു ചെറിയ ജോലിയിൽ ഏർപ്പെട്ടു. ദൈവം അതിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനം തരുവാൻ തുടങ്ങി. അത് ഒത്തിരി കൂടുതലല്ല, പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച്.
Understand what true being truly rich is.
യഥാർത്ഥത്തിൽ ധനവാനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
What is the mark of being filled with the Holy Spirit?
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അടയാളം എന്താണ്?
Power.
ശക്തി.
Power to Acts 1:8 to be a witness for Jesus Christ.
യേശുവിന്റെ സാക്ഷിയാകുവാൻ ആവശ്യമായ ശക്തിയാണ്
പരിശുദ്ധാത്മാവ്. Not just to bear witness but to be a witness.
ഒരു സാക്ഷ്യം പറയുകയല്ല, സാക്ഷ്യം ഒരു സാക്ഷിയായി നിൽക്കുക.
First of all by my life.
എന്റെ ജീവിതം കൊണ്ട് ഒരു സാക്ഷ്യം
വഹിക്കുക.
എന്റെ വാക്കുകൊണ്ട് യേശുവിന് ഒരു സാക്ഷിയായി.
God may give other gifts.
ദൈവം ഒരു പക്ഷേ മറ്റ് കൃപാവരങ്ങളും നമുക്ക് തന്നേക്കാം.
He has given me a gift which I use for him.
ദൈവം എനിക്ക് ഒരു കൃപ തന്നിട്ടുണ്ട്, ഞാൻ അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കും.
What are the fruits you look for in a true Christian?
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ എന്തൊക്കെ ഫലമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്?
Fruit of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ഫലം.
Love, joy, peace, etc.
സ്നേഹം, സന്തോഷം, സമാധാനം.
There's some long questions here. I don't have time to answer all of them. Okay, why is in our church the Lord's table is only on every first Friday?
എന്തുകൊണ്ടാണ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മാത്രം നിങ്ങളുടെ സഭയിൽ ഈ കർത്തൃമേശ വെക്കുന്നത്?
You know, you can even have it only once a year if you want.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വേണമെങ്കിൽ വാങ്ങാം.
Because Jesus never commanded you must do this so often.
ഇത് എപ്പോഴൊക്കെ ചെയ്യണമെന്ന് ഒരിക്കലും കർത്താവ് ഒരു കൽപ്പന തന്നിട്ടില്ല.
Some people do it every week.
ചിലർ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട്.
Like the brethren assembly.
ബ്രദറിന്റെ അസംബ്ലിയിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
And they quote Acts chapter 20.
അവര് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായമാണ് അവരുമായിട്ട്
കൂട്ടിയത്. The first day of the week they broke bread.
ആഴ്ചയുടെ 1-ാം വട്ടം അവര് കൂടി വന്ന് അപ്പം നുറുക്കി നമ്മൾ വായിക്കുന്നു.
But before that,
അതിനു മുമ്പ്
it says in Acts chapter 2. And verse 20-46.
അതിന്റെ 46-ാം വാക്യം.
That they broke bread every day.
അവർ എല്ലാ ദിവസവും അപ്പം നുറുക്കിയതായിട്ട് വായിക്കും.
So which do you follow?
അങ്ങനെയുണ്ടെങ്കിൽ ഏതാണ് നാം പിന്തുടരേണ്ടത്?
I will ask the brethren assembly people, why don't you break bread every day?
ഞങ്ങളുടെ ഞാൻ അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും അപ്പം നുറുക്കാത്തത്?
That's what it says in Acts 2:46.
അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 46-ാം വാക്യം അതാണ് നാം വായിക്കുന്നത്.
What we learn here is Acts to the apostles, there is no command to break bread every week.
അപ്പോസ്തല പ്രവൃത്തികളിൽ എല്ലാ ആഴ്ചയും അപ്പം നുറുക്കണമെന്ന് ഉള്ള ഒരു കൽപ്പനയല്ല.
That is what they did. Sometimes they did every day, sometimes they did every week.
ചിലപ്പോൾ അവർ എല്ലാ ദിവസവും ചെയ്തിരുന്നു, ചിലപ്പോൾ അവർ എല്ലാ ആഴ്ചയിലും ചെയ്തിരുന്നു.
If there was a command, then they must follow it exactly.
അതൊരു കൽപ്പനയായിരുന്നു, എല്ലാ ദിവസവും ഒരു കൽപ്പനയായിരുന്നു, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം.
So there is no command.
അങ്ങനെ ഒരു പ്രത്യേക കൽപ്പന.
The important thing is the reality must be there in your life.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരണം.
And we found in our church
നമ്മുടെ സഭകളിൽ നാം കാണുന്നത്
if you do it too frequently the seriousness of it goes away.
നാം അത് വളരെ അടുത്തടുത്ത് ചെയ്താൽ അതിന്റെ ആ ഗൗരവബോധം ഇല്ലാതെ പോകുമ്പോൾ.
Because most Christians are not serious.
പലരും ഈ വിഷയത്തിൽ അത്ര വേണ്ട ഗൗരവബോധം ഉള്ളവരല്ല.
I believe I personally have come to the place where I can break bread every day and mean it.
അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ അപ്പം നുറുക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ഞാൻ വന്നു എന്ന് ഞാൻ
വിശ്വസിക്കും.
പക്ഷെ എല്ലാവരും ആ അവസ്ഥയിൽ വന്നിട്ടില്ല.
ഫ്യൂ പീപ്പിൾ മേ ബി ഏബിൾ ടു മീൻ ഇറ്റ് വൺസ് എ വീക്ക്.
ചിലർക്ക് വളരെ ചുരുക്കം പേർക്ക് മാത്രം ഒരു പക്ഷേ എല്ലാ ആഴ്ചയിലും ചെയ്യുവാൻ തക്ക
നിലവാരവും ഒരുക്കും.
ഒരർത്ഥമില്ലാതെ അത് ഒരു ചടങ്ങായിട്ട് എല്ലാ ആഴ്ചയിലും
ആചരിക്കുന്നത്
അവർക്കെങ്ങനെയാണ് ഒന്ന് ചപ്പം നോക്കാൻ കഴിയുന്നത്?
നോ, സോ വി സേ ഇൻ ഓർഡർ ടു ടേക്ക് മേക്ക് പീപ്പിൾ ടേക്ക് ഇറ്റ് സീരിയസ്ലി വി ഡു ഇറ്റ് വൺസ് എ മന്ത്.
അതുകൊണ്ട് അത് അതിന്റെ ഗൗരവം വിടാതെ തന്നെ അത് ചെയ്യേണ്ടത് കൊണ്ട് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് നല്ലത്.
ഇൻ ആക്ട്സ് 13 വേഴ്സ് 1 ഇറ്റ് സേസ് അബൌട്ട് യു നോ പ്രോഫറ്റ്സ് ആൻഡ് ഓൾ ഇൻ ദി ചർച്ച്. What is a true New Testament prophecy?
എന്താണ് പുതിയ നിയമത്തിലുള്ള യഥാർത്ഥ പ്രവചനം?
1 Corinthians 14, the answer is here.
ഒന്ന് കൊരിന്ത്യർ 14 അതിന്റെ ഉത്തരമുണ്ട്.
ട്രൂ ന്യൂ ടെസ്റ്റമെന്റ് പ്രോഫസി 1 Corinthians 14:3.
ഒന്ന് കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 3 വാക്യം.
It is to speak to men for edification, exhortation and consolation.
പ്രവചിക്കുന്നതോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു.
Anyone who can speak, man or woman, to edify, encourage and build up is prophecy.
മനുഷ്യരോട് അവരുടെ ആത്മീയ വർദ്ധനയ്ക്കായിട്ട് സംസാരിക്കുന്ന ആരും അവരുടെ ആശ്വാസത്തിനും പ്രബോധനത്തിനും ആത്മീയ വർദ്ധനയ്ക്കുമായിട്ട് ഉതകുന്ന എല്ലാം അത് പ്രവചനമാണ്.
I pour out my spirit on all flesh, the Lord says, your sons and daughters will prophesy.
ഞാൻ സകല ജഡത്തിന് മേൽ എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നാണ് അന്ത്യകാലത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്.
Okay. How can we hear when God speaks?
ദൈവം പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കേൾക്കുവാൻ?
Our conscience is clear.
നമ്മുടെ മനസ്സാക്ഷി ക്ലിയർ ആണെങ്കിൽ
we will hear the Holy Spirit within.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന നമുക്ക്
കേൾക്കാം. If we allow our mind, Romans 12:2, to be renewed.
നാം റോമാലേഖനം 12 രണ്ടാം വാക്യത്തിൽ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ
by the word of God
ദൈവവചനത്താൽ
gradually we can understand God's will, it says in that verse.
ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവഹിതം എന്തെന്ന് നമുക്ക് മനസ്സിലാകും.
In the olden days God was outside man, so he spoke with an audible voice.
പഴയ നിയമകാലത്ത് ദൈവം വെളിയിലായിരുന്നു മനുഷ്യനോട് ബാഹ്യമായ ശബ്ദത്തിലൂടെയാണ് സംസാരിക്കുന്നത്.
Now the Holy Spirit has come inside.
എന്നാൽ ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നു.
So he doesn't speak with this ear but from inside he speaks.
ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലൂടെയാണ്.
Yeah, there are so many people saying that on such and such a date the world will end. Well, the Bible says Jesus said even he did not know the date of his coming.
യേശു പറയുന്നത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല ആ നാളിനെയും നാടിയെ സംബന്ധിച്ച്.
These are all conceited people who think they know better than Jesus Christ.
യേശുവിനെക്കാട്ടിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും.
Many of these things, if you read the Bible, the answer is there.
നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേദവസ്തം ശരിയായി വായിച്ചാൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക്.
Is it right for a born again Christian to celebrate the birth, death, resurrection of Jesus in a godly manner? The birth and death and resurrection of Jesus. You know, Christmas, Easter, Good Friday.
യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും പുനരുദ്ധാനവും ഒക്കെ ആഘോഷിക്കുന്നത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ആഘോഷിക്കാൻ പറ്റുമോ?
അതായത്
ക്രിസ്തുമസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ്. ഗുഡ് ഫ്രൈഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ.
ഫസ്റ്റ് ഓഫ് ഓൾ, വി ഡു നോട്ട് നോ ദ ഡേറ്റ് ഓഫ് ഹിസ് ബർത്ത്.
ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ യഥാർത്ഥത്തിലുള്ള ജനനത്തീയതി നമുക്കറിയില്ല.
See, if you celebrate my birth on some day which is not my birthday, I say, what are you celebrating? It's not my birthday.
എന്റെ ജന്മദിനം അല്ലാത്ത ഒരു ദിവസം എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിച്ചാൽ ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? അതിന്റെ പേര് ജന്മദിനമല്ല.
December 25th is not the birthday of Jesus Christ.
December 25th യേശുവിന്റെ ജന്മദിനമല്ല.
And one proof of that is
അതിന് വ്യക്തമായ ഒരു തെളിവ്.
It rains so much in Israel and it is so cold that the shepherds cannot be outside in December.
മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഡിസംബർ മാസത്തിൽ ഒരിക്കലും ആട്ടിടയന്മാർക്ക് ആടിനെ പരിപാലിച്ചുകൊണ്ട് വെളിപ്രദേശത്ത് പാർക്കുവാൻ കഴിയുമായിരുന്നു.
After September the shepherds are not outside. Even now it is like that.
സെപ്റ്റംബർ മുതൽ ഒരു ആട്ടിടയനും വെളിപ്രദേശത്ത് ആടിനെയും കൊണ്ട് പോകാൻ പറ്റിയ കാലമല്ല.
Celebrating a wrong date.
അവരെ ഒരു തെറ്റായ തീയതിയാണ് ആചരിക്കുന്നത്.
We celebrate the resurrection of Jesus Christ by meeting the first day of every week.
നമ്മള് എല്ലാ ആഴ്ചയും നാട്ടിലെ ഞായറാഴ്ച യേശുവിന്റെ പുനരുത്ഥാനമാണ് കാര്യം. ആഴ്ചവർത്തത്തിന്റെ ഒന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ
ആഘോഷിക്കും.
അത് ഒരു കൽപ്പനയല്ല.
ഇവിടെ
നിങ്ങൾക്ക് അവധി കിട്ടുന്നത് വെള്ളിയാഴ്ച ആണെങ്കിൽ നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ ഭരണത്തെയും കബറടക്കത്തെയും പുനരുത്ഥാനത്തെയും ഒക്കെ ഓർക്കുക.
One more question.
ഒരു ചോദ്യം കൂടെ.
How did Paul die?
പൗലോസ് എങ്ങനെയാണ് മരിച്ചത്?
It's not written in the Bible, but I think tradition tells us that Nero cut off his head.
അതെ. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല എങ്കിലും പൗലോസിനെ കഴുത്തു വെട്ടി കൊല്ലുകയായിരുന്നു എന്നാണ് ആ പാരമ്പര്യം പറയുന്നത്.
There are some questions here about family relationships.
കുടുംബജീവിതത്തെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്.
You know, conflict with the relatives of the wife or etc.
ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് ആശയക്കുഴപ്പമുള്ള ചില വിഷയങ്ങളൊക്കെയാണ്.
See, we must remember, once you get married, husband and wife must make their own relationship to each other most important.
നാം വിവാഹിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ തമ്മിൽ തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടും അത് ദൃഢമാക്കി.
They can love their parents, brothers, everybody.
അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ അവർക്ക് സ്നേഹിക്കാം.
Not more than each other.
എന്നാൽ ഇവരെ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലല്ല ബന്ധുക്കളോടുള്ള സ്നേഹം.
When you do that, there'll be confusion.
നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയ ആശയക്കുഴപ്പമുണ്ട്.
See, most married people in India, they love their own parents more than they love each other.
അനേക വിവാഹിതരായ ആൾക്കാരും അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കും.
That is definitely the best way to have confusion in your home.
അതാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിന് കാരണമായത്.
We must care for our parents.
നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ തീർച്ചയായും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്.
They are in need or help take care of them.
അവരെ ആവശ്യത്തിനായിരിക്കുമ്പോൾ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം.
But we must not allow them to interfere in our married life.
നമ്മുടെ കുടുംബജീവിതത്തിൽ ഇടപെടുവാൻ തക്കവണ്ണം നാം അവരെ അനുവദിക്കണം.
You see, Jesus, 30 years he submitted to Mary.
30 വർഷക്കാലം യേശു മറിയത്തിന് കീഴടങ്ങി.
But when he came out of the house,
എന്നാൽ ആ വീടിൽ നിന്ന് യേശു പുറപ്പെട്ട ശേഷം,
just like we do when we get married,
നാം കല്യാണം കഴിഞ്ഞ് ഭവനത്തിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ,
then when Mary told him something, he said, woman, what have I got to do with you?
പിന്നെ നമുക്കറിയാം, ബിതാനിയിൽ കാനയിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ അപ്പം വീഞ്ഞിനോടുള്ള വിഷയത്തിൽ അള്ളാഹു സംസാരിക്കുമ്പോൾ യേശു പറയുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്?
She got a surprise.
മാതാവ് അതിശയിച്ചു പോയി.
30 years he's listen to me. Now he says, what have I got to do with you?
30 varsham enne ketha ente mone ippa njan avanodu oru karyam paranjappol avan ingeyano prathikarikkunnu.
And your parents will also get a surprise.
Ningalde maadavidakkal oru pakshe angane adisheechu povanulla saadhyade undu.
My darling daughter is now talking to me like this.
Ente itra priyappetta ponnu mole ingeyano ennodu
samsarikkunnu. My darling son is saying this.
എന്റെ പൊന്നുമോൻ ഇങ്ങനെയാണോ എന്നോട് സംസാരിക്കുന്നത്?
My son married some strange girl from somewhere. Now he loves her more than he loves me.
എവിടുന്നോ ഒരു അപരിചിതയായ പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴേക്ക് എന്റെ മോന് ഇപ്പൊ ഇങ്ങനെയാണോ എന്നോട് സംസാരിക്കുന്നത്?
He has known me for 25 years. He knows that girl only for 3-4 days.
25 വർഷമായിട്ട് ഞാൻ പോറ്റി പുലർത്തി എന്റെ മോനെ ഇന്നലെ കണ്ട ഒരു പെണ്ണിന് വേണ്ടി ഞങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്?
And likewise with the girl.
പെണ്ണിന്റെ കാര്യത്തിലും അങ്ങനെയാണ്.
He brought her up like a darling. Now she's going after this man.
അവളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങൾ വളർത്തി ഇന്നാണ് അവൾ വേറൊരിടത്തിന്റെ കൂടെ പോയിരിക്കുന്നു.
See, that is God's word.
ദൈവത്തിന്റെ വചനമനുസരിച്ച്.
A man must leave father and mother and cleave to his wife.
മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം.
It doesn't mean you ignore father and mother.
അതിന്റെ അർത്ഥം നിങ്ങൾ മാതാപിതാക്കളെ അവരെ അവഗണിക്കണമെന്നല്ല.
The relationship is now first with your marriage partner.
നിങ്ങളെ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ടുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ.
Don't fight with your parents.
നിങ്ങളുടെ മാതാപിതാക്കളോട് ഒരിക്കലും വഴക്കിടരുത്.
Don't fight with your father-in-law or mother-in-law.
നിങ്ങളുടെ അമ്മായിയപ്പനോടോ അമ്മായിയമ്മയോടോ നിങ്ങൾ വഴക്കിടരുത്.
When I got married, my father-in-law used to give me so much advice.
ഞാൻ വിവാഹിതനായപ്പോൾ എന്റെ അമ്മായിയപ്പൻ എനിക്ക് ഒത്തിരി ഉപദേശം തരുമായിരുന്നു.
My father also used to give me a lot of advice.
എന്റെ പിതാവും എനിക്ക് ഒത്തിരി ഉപദേശം തരുമായിരുന്നു.
My father used to give my wife a lot of advice what she should do.
എന്റെ ഭാര്യയ്ക്കും ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒത്തിരി ഉപദേശം എന്റെ പിതാവ് കൊടുക്കുമായിരുന്നു.
You're a doctor, do the examination, go to America, so many things.
നീ ഒരു ഡോക്ടറാണ്, നീ ഈ പരീക്ഷ പാസ്സാകണം, നീ അമേരിക്കയിൽ പോകണം എന്നൊക്കെ പല ഉപദേശങ്ങൾ.
Both of us would listen, never argue.
ഞങ്ങൾ അത് വളരെ ശ്രദ്ധ വെച്ച് കേൾക്കുമായിരുന്നു. ഒരിക്കലും ഞങ്ങൾ അവരോട്
വാദിക്കുകയില്ലായിരുന്നു.
ഞങ്ങൾ അവിടെ നിന്ന് പോയി അവർ പറഞ്ഞു പോകുന്നു ഞങ്ങൾ
അനുസരിക്കാനിടയായി.
ഒരിക്കലും അവരോട് വാദിക്കാൻ പോകരുത്, അതുപോലെ അത്
അനുസരിക്കേണ്ട. കുറേ
സമയം കഴിയുമ്പോൾ അവർ പറയൂ ഇത് വലിയ പ്രത്യാശയില്ലാത്ത കാര്യമാണ്.
That way, there is no clash.
അതുകൊണ്ട് തമ്മിൽ ഒരു സമ്മർദ്ദമില്ല.
We must be wise. God bless you. Let's pray. Heavenly Father, help us to walk according to the principles of your word.
നിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുക.
ജീസസ് നെയിം.
യേശുവിന്റെ നാമത്തിന്റെ പിതാവേ.